എടുക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ പത്തും പതിനൊന്ന് വാക്യം നമ്മൾ വായിക്കാം.
ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 10 ആൻഡ് 11.
ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയും. കർത്താവായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കും.
Then the angel said to them, "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Savior, who is Christ the Lord."
നാളെ ക്രിസ്തുമസിന്റെ ദിവസമാണ്.
Tomorrow is Christmas day.
നമുക്കെന്നും ക്രിസ്മസ് ആണ്.
For us, every day is a Christmas.
ഇവിടെ ക്രിസ്തുമസിനെ കുറിച്ചൊരു മെസ്സേജ് പറയാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്?
Today I desire to speak a message concerning Christmas.
പലരും ക്രിസ്മസ് ഘോഷിച്ചതായി ദൈവത്തിൽ നമുക്ക് കാണുവാൻ
കഴിയുന്നു.
എന്നാൽ ഒരു ദൈവവചനോടുള്ള ബന്ധത്തിൽ ക്രിസ്മസ് എങ്ങനെ ആയിരിക്കണം, അതാണ് ഓർമ്മിക്കാൻ
പോകുന്നത്.
ഗബ്രിയൽ മുതൽ ആട്ടിടയന്മാരോട് വന്ന് പറഞ്ഞതായ ഒരു ദൂതാണ് നമ്മൾ
വായിച്ചത്.
ക്രിസ്തു സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട്
അറിയും. കർത്താവായ
ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ
ജനിച്ചിരിക്കുന്നു.
ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ്
ആരംഭിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്.
ടുഡേ ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ആസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽസ് ഇൻ ദി വേൾഡ്.
ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ നിലകളിലാണ് ക്രിസ്മസ് ഘോഷിക്കുന്നത്.
ആൻഡ് ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ഇൻ ഡിഫറെന്റ് വേസ്.
നമ്മുടെ കേരളത്തിൽ മറ്റു പടക്കം പൊട്ടിക്കും മഴക്കേറ തകളമാണ്.
ആൻഡ് ഇൻ കേരള വി സീ ദാറ്റ് ദേ ബേൺ ക്രാക്കേഴ്സ് ആൻഡ് ദേർ ഈസ് എ ഗ്രേറ്റ് കമോഷൻ.
ഇവിടെയും അതിനോട് തുല്യമായി പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ.
ഹിയർ ഓൾസോ വി സീ കമ്പയറബിൾ ടു ദാറ്റ് മെനി തിങ്സ് ആർ ഗോയിങ് ഓൺ.
എന്നാൽ നമ്മുടെ ക്രിസ്മസ് എങ്ങനെയാണ്?
ബട്ട് വാട്ട് ഈസ് അവർ കൈൻഡ് ഓഫ് ക്രിസ്മസ്?
ഒന്നാമത് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് രക്ഷിതാവ് ജനിച്ചു
എന്നുള്ളത്. ദ ഫസ്റ്റ് തിങ് അബൌട്ട് ക്രിസ്മസ് ഈസ് ദാറ്റ് എ സേവിയർ ഈസ് ബോൺ ഇൻ അവർ ലൈഫ്.
സർവ്വജനത്തെ വീണ്ടെടുപ്പാതെ കൊണ്ട് കടന്നു വന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു.
അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി വൺ ഹു കെയിം ടു റിഡീം ദി ഹോൾ ഓഫ് മാൻകൈൻഡ്.
ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ കടന്നു വന്ന രക്ഷിതാവ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു.
അവർ ലോർഡ് ജീസസ് ഈസ് ദ ഓൺലി വൺ ഹു കെയിം ടു ടേക്ക് അവേ ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ്.
ലോകത്തിലെ അനേക ദേവന്മാർ എഴുന്നേറ്റിട്ടുണ്ട്.
There are many gods who have risen up all over the world.
Shri Krishna ഒരു ദേവനായിരുന്നു.
Shri Krishna was one of the gods.
അദ്ദേഹം മരിച്ചുപോയി.
But he died.
അതുപോലെ ശ്രീ ബുദ്ധൻ എഴുന്നേറ്റു.
And then Shri Buddha came out.
അദ്ദേഹം മരിച്ചുപോയി.
And he also died.
അനേക ദേവന്മാർ എഴുന്നേറ്റു, അവരെല്ലാം മരിച്ചുപോയി.
Many gods came out in existence, but they all died.
എന്നാൽ നമ്മുടെ ദൈവത്തിലുള്ള പ്രത്യേകത, നമ്മുടെ രക്ഷിതാവിനുള്ള പ്രത്യേകത, ഉലകമഹാന്മാരെല്ലാം കല്ലറയിൽ മണ്ണറിഞ്ഞെടുക്കുമ്പോൾ തുറക്കപ്പെട്ട ഒരു കല്ലറ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ യേശുവിന്റെ മാത്രമേ.
The great peculiarity of about our God is that when all the graves are still closed, the grave of our Lord Jesus Christ is open today.
Praise the Lord.
Praise the Lord.
പലസ്തീൻ രാജ്യത്തിൽ ഇന്നും ആ തുറക്കപ്പെട്ട കല്ലറ നിങ്ങൾ കാണുവാൻ കഴിയും.
If you go to the land of Palestine today also you will see an open grave out there.
സർവ്വജനത്തെ വീണ്ടെടുപ്പാൻ വന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി ബേത്ലഹേമിൽ പിറക്കുവാനിടയായി.
And the great savior who is going to save the whole mankind, he was born in the city of Bethlehem.
നമ്മുടെ യേശു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്.
Only our Lord Jesus has said that I will be with you even to the end of the world.
ഈ
should not perish but have everlasting life.
യേശു ക്രിസ്തുവിനെ ഗെത്സെമനെ ആപത്തിൽ വെച്ച് മഹാപുരോഹിതന്മാർ പിടിക്കാൻ വന്നപ്പോൾ തനിക്ക് അവൻ ഒളിഞ്ഞു പോകാനായി.
And when the high priest and the soldiers came to capture Jesus in the garden of Gethsemane, he could have run and escaped.
യേശു പറഞ്ഞു, ഇപ്പോൾ തന്നെ പന്തരിലേക്ക് ഉള്ള അധികം ദൂതന്മാരെ വിളിച്ചു വരുത്തുവാൻ എനിക്ക് അധികാരമുണ്ട്.
Jesus said that I have the authority to call unto me 12 legions of angels to defend me.
എന്നാൽ ഞാൻ അധികാരം ഉപയോഗിക്കുന്നില്ല.
But I am not using my power. If Jesus had used his authority, today none of us would be in this worship place. But God wanted to wound him greatly. And God forsook his only begotten son. What is the reason for that?
ഒരു പാവപ്പെട്ട കുടുംബത്തിൽ
ഫസ്റ്റ് ജീസസ് വാസ് ബോൺ ഇൻ എ വെരി പൂർ ഫാമിലി
അതിന്റെ
He was laid in a manger in Bethlehem.
ഇവർക്ക് ഭാരിക്കുന്ന ജോസഫിനും മറിയയ്ക്കും ഇവനെ കിടത്തുവാൻ തക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല.
And Joseph and Mary did not have a place to lay him down.
ഇതാ ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് ക്രിസ്തു വന്നിരിക്കുന്നു.
So Jesus has come down into a very poor family. I forgot about his last name.
Nick naana per Nick.
He was called as Nick.
Nagar varthikkan nakkanalum.
You can easily remember that name.
Or Christmas dinathu than janichu.
On a Christmas day he was born.
Tanike odal maatrame ullu thale undu odal maatram. Ennu parnale kaiyum illa kaalum.
He did not have any he was born without hands and feet.
Or paasada bhavanathilana janichathu.
He was born in the family of a pastor.
Or aankuttike yen paathichondirikkay.
They were praying ardently for a son. But when they saw the son that was born, the father cried out.
Appanum ammayum nalavulichu poi.
And the father and the mother, they cried out.
Deyame aa paathi vachu deyame ithre naal njan ninde vela jeevitha enikku ingine oru paisal njan thannu.
And they prayed, God, we have been praying so much and you've given us a son like this.
Deyamakale kaiyada ivadam varilla kaalu ee thoda modale kaalu.
He did not have any hands and there was no leg from beneath the thigh. This was without hands and feet. This pastor was very upset.
എങ്കിലും ദൈവമേ നീ എനിക്ക് തന്നതായ ഈ പാല് മാത്രം ഞാൻ ദാ ഏറ്റുവാണ്.
And he said, Lord, the cup that you've given me, I am taking it in my hand.
Praise the Lord. താന കുഞ്ഞിനെ വളർത്തി.
He raised up that child.
പറഞ്ഞു കഴിഞ്ഞപ്പോൾ
when he was old, he brought him to the school.
സ്കൂളിൽ കൊണ്ടാക്കാൻ പറയുമ്പോൾ ഓസ്ട്രേലിയ ഗവൺമെന്റ് ഇവനെ പറഞ്ഞു നിഷേധിച്ചു.
And when they brought him to the school, the government of Australia, they did not allow him to be entered there.
സ്കൂൾ അധികാരികൾ പറഞ്ഞു ഇവനെ സ്കൂളിൽ എടുക്കാൻ.
The school authority said that they cannot receive him in the school.
എങ്കിലും അപ്പൻ മാറ്റില്ല, അപ്പൻ പോർട്ട് പോയി.
But the father was not he went to the court to file a case.
അവിടുത്തെ നിയമക്കുരുക്കളെ അടിച്ചുകൊണ്ട് കുഞ്ഞിനെ അഡ്മിഷൻ വെച്ചു.
And he found out a loophole in the law and he got admission for the child.
ഈ അപ്പൻ കുഞ്ഞുമായി സ്കൂളിലേക്ക് കടന്നിരുന്നു.
His father and son would go to the school.
ആ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഇവൻ ഒരു അത്ഭുത ജീവിയാണ്.
And for all the children in that class, this boy was a miracle boy.
അവരെല്ലാം കുട്ടികളെല്ലാം ഇവനെ പരിഹസിക്കും.
And all the children would make fun of this boy.
എങ്കിലും നിക്ക് പുറകോട്ട് മാറിയില്ല.
But Nick was not going back.
അവൻ പഠിക്കാൻ തുടങ്ങി.
He started studying.
ക്ലാസ്സിലെ മിടുക്കനായി പഠിക്കാൻ തുടങ്ങി.
And he became very intelligent and expert in the class.
ഇപ്പോൾ അവൻ 24 വയസ്സായി.
Now he is 24 years old.
അവനെ 14-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു.
On the 14th age he got born again.
സണ്ടേ സ്കൂളിൽ ഏറ്റവും വലിയ മിടുക്കനായി.
He became the most clever boy in his Sunday school class.
ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഏറ്റവും വലിയ പ്രസംഗനായി മാറി.
And he has turned into a big preacher for both Australia and Africa.
ഒരു കാലത്ത് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു.
In one time they used to make fun of him. Today is a great revival preacher and his name is Nick.
Africaner ete kondu
when they take him to Africa,
avargalla kaiyil eduthondanu adu sandoshikkunnu.
And the people, they carry him and they are rejoicing.
Adeyude photo enna idundu.
I saw his picture.
Melbourne varana Australia Melbourne enna oru sthalam thanne.
He was born in the city of Melbourne in Australia.
Aa sthalathu oru convention venna prasangikkan vichirundu.
And they have called me to preach in the convention in Melbourne.
Naan paanju vandha thaalpiriyam.
What is the reason that I have told? The child that was born on the Christmas day, he did not have arms and feet. And the father was so sorrowful and he cried with his heart.
But
today the father is proud about his son. Because of his son, many people are coming to the Lord. They would put him on sermon. Today I want to remind you about something. Not that there were more, not more intelligent people than that.
This is what he said.
Oh Lord,
invitation of the Lord.
വയസ്സന്മാർക്ക് ക്രിസ്മസ് ആവശ്യമുണ്ട്.
The old people need Christmas.
അപ്പൊ തന്നെ ഒരു വിധവ ഇവിടെ വന്നു.
And then there was a widow who came there.
അനേക വർഷങ്ങളായി വിധവയായിരുന്നു.
She was a widow for many many years.
വിധവമാർക്കും അതേ ക്രിസ്മസിന് ആവശ്യമുണ്ട്.
And even the widows needed Christmas.
അവരെ ലോകം തള്ളിയാലും,
even though the world had rejected them,
ക്രിസ്തുവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട്.
But Christ is in need of them.
അവൻ നടന്നു വന്നു.
And she also came there.
അന്ന എന്ന് പറഞ്ഞ പ്രവാചകി.
She was Anna the prophet.
അവളും ദൈവത്തെ സ്തുതിച്ചു.
She also came and praised God.
അവളും ക്രിസ്തുവിനെ സ്തുതിച്ചു.
And she also celebrated Christmas.
ഈ അനസ്തീസിയ കണ്ടുപിടിച്ചത് ആ ഒരു ജെയിംസ് സിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
A man called James Sins is the one who invented anesthesia.
ആ ഈ അനസ്തീസിയ കണ്ടുപിടിക്കുന്നത് പറ്റിക്കിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ.
Before they found the method of how to anesthetize the patients, they were cutting them without any kind of medicine.
ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥാനത്ത് മല്ലന്മാരായ കുറെ ആൾക്കാർ വന്ന് കൈയും കാലും കെട്ടി പിടിച്ചു നിർത്തി പറ്റിക്ക് കീറുക.
Before when the operation was to be done, some strong people would catch the hands and feet, and then the raw flesh they would cut and do the operation.
James Sits എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്ക് കീറിട്ടു.
And Dr. James Sits had also conducted operation without any anesthesia.
ആ ചിലർ വേദന കൊണ്ട് മരിച്ചു പോയി.
Some people have died out of the pain.
ഇതെനിക്ക് കാണാൻ ഒക്കാറുണ്ട്.
He could not see that anymore.
ദൈവമേ ഇതിനൊരു മറുപടി തരണമേ.
He prayed, God, can you give me an answer to this?
വേദനിപ്പിക്കാതെ ഓപ്പറേഷൻ ചെയ്യത്തക്ക ഒരു വഴി കണ്ടുപിടിച്ചു തരണമേ.
God, you show me a way that I can do an operation without causing any pain.
ഒരു ക്രിസ്മസ് രാത്രി താനും ഇങ്ങനെ പ്രാർത്ഥിച്ചു.
One night in the Christmas time he prayed to God like this.
ആ ഓർ ചെന്ന ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ആയിരുന്നു.
He ran and he took the book of Genesis chapter 2.
പറഞ്ഞു വായിച്ചു.
And he opened and read.
ദൈവം മനുഷ്യനെ ഒരു ഗാർഡനിൽ നിർത്തി.
And God caused a deep sleep upon man.
അവന്റെ ഭാര്യയിൽ ഒരു ഓപ്പറേഷൻ ചെയ്തെടുത്തു.
And God conducted an operation and took a rib out of his body.
ദൈവം തമ്പുരാൻ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഈ അച്ഛൻ ഒരു വേദന സഹിക്കാനുള്ള വരുന്നു വിചാരിച്ച് ഉറക്കം പുറത്തിന് ശേഷമാണ് ഗാർഭത്തിന് വരുത്തിന് ശേഷമാണ് എല്ലു വലിച്ചു.
He understood that God himself pulled the rib out after causing a deep sleep to Adam.
ആ വാക്യമാണ് തന്നെ സ്ട്രൈക്ക് ചെയ്തു.
That was the word that struck his mind.
അപ്പോൾ ഉറക്കം വരുന്ന ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചു.
He decided to find a medicine that will cause you to sleep.
അതൊരു ക്രിസ്മസ് രാത്രിയിലായിരുന്നു ആ വാക്യം തന്നെ.
And he found that word on a Christmas night.
എല്ലാം നടന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്.
I am saying everything that has happened.
ഞാൻ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുന്നു.
Don't think that pastor has made this up.
ഒരു ക്രിസ്മസ്
And on a Christmas night he found
chloroform and put it.
And that is how he discovered chloroform.
Samaysha ariyada operation nadakkunna anesthesia kurthu operation cheyyu.
Now even people do not know operation has been conducted after anesthesia.
Than marikkaraayi kadakkumo.
When he was about to die,
thanne kooda jolly the doctors marella thanne kaanam.
All the doctors who worked with him, they came to see him.
Adu Christmas raathri aayi.
That was also a Christmas night.
Ee doctors mare thanna sneedarellam choichu thanne aneya kandupidathangal kandupidichittundallo.
All the doctor friends came and told, you have invented and discovered many things. Tell me the greatest invention that you ever had in your life. They would all thought that he would say that the day I invented chloroform. But the reply that he gave, 30 years before this time,
ഒരു ക്രിസ്മസ് രാത്രി ഞാൻ പള്ളി പോയി.
One Christmas night I went to the temple.
അന്നൊരു പാസ്റ്റർ അവിടെ പ്രസംഗിച്ചു.
There was a pastor who was preaching in the church. Finds out and you will say something bad.
Ibrahim Marajil nilikariya.
I know nobody's going to say here.
Ennal ningal poyengalo.
But if somebody does that.
Avarane kadinjosa or email aichana adu vilikkuvai.
Last days they sent me an email and invited me.
Nammada website okka kandu.
They saw our website.
കണ്ടിട്ട് ആ വെളിപ്പാടത്തിന്റെ ക്ലാസ്സുകൾ അവരൊക്കെ അത് വാച്ച് ചെയ്തു.
And they were watching the classes for revelation.
എനിക്ക് ഒരു ഹോണറബിൾ ഡോക്ടറേറ്റ് തരാനൊക്കെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്.
They have decided to give me an honorary doctorate. They have decided to give that in the midst of a people of 2,000 people. I am deciding whether to accept that honor. And they said that Dr. Dinakaran is a doctorate from this university. I thought, what is the use for me getting that doctorate? I will not be able to spread the gospel with that doctorate. The greatest discovery that we have in our life is that we discover Jesus.
Dr. James,
what he said? The greatest discovery is that I found about Jesus. First, he is coming in the community. He is coming among different people. And there are shepherds. There's wise men coming. For them, all Christmas is the same. Let us praise the Lord. Third, Christmas is a worship also. The wise men came and saw him. They fell down and they worshipped him. Christmas also means worshipping God. Today, many of us are yawning here. Are you tired after worshipping?
Praise the Lord.
Praise the Lord. You should worship and get strengthened in your life. Hallelujah. If you have everything but you are not worshipping, there is no use for you. These days, a mother-in-law and a daughter-in-law were together living. There were no difference of opinion. There was no difference of opinion between the mother-in-law and the daughter-in-law. They were always doing things after consulting each other. Some places there is big commotion. But some other places, you see how much of love is between the mother-in-law and the daughter-in-law. And the daughter-in-law was doing something in the farm. And the mother-in-law was in the kitchen. And the mother-in-law called out, "Daughter, come here fast." And the daughter-in-law ran thinking that something has happened to the mother-in-law. She asked, "What happened to you?" "My daughter, I have something to ask you." He asked, "How much of flour did we use to knead the bread?" And Ammachi was making food. "How much of rice flour did we use to do this?" "Ammachi, this is this much of quantity." I said that how much I'm putting in the vessel, it is just going off, it's not staying there. I have just put everything, but it is not staying, it is just going out. The daughter-in-law also came and saw it is in the right
position.
And the down vessel is also in the proper
position.
But she was putting the flour without the strainer in between. Today, think that you have everything in your life. If you don't have worship as a strainer, everything is zero. If you come to the house of God and you do not worship, everything is zero for you. If you come to worship God and you are keeping silent, it is zero in your life. Today, you should be worshiping God. Jesus is born in a family and then he is coming in a community and worship is what is Christmas. about.
അവരെ വിദ്വാൻമാർ പൊന്ന് മൂര കുന്തിരിക്കം ഇവ കൊടുത്തു.
The wise men gave gold, myrrh and frankincense. Some people are worshipping, but they will not even give 10 paisa for worship of the church. Let me ask people who have been working the whole of last year. You came and worshipped. You sang songs. You praised God. Have you given the tithe of whatever salary you have received? No use that we just come to the church. Something to God. And they presented to him gold, myrrh and frankincense. Not that you burst firecrackers. That you should give to God. That is Christmas. Can you praise the Lord? How many of you did not pay your mortgage? We have to give mortgage for all the 12 months. Because he knows our frame, he's still blessing us even though we are skipping the tithe and offering.
Praise the Lord. Nal ketta dhanavan dasante athu paathu tee thonnathu vyaktamayi parayunnundu avanu njan avasanippikkum.
Yesterday the CD that you heard about the rich man and Lazarus, it was very clear, so I'm not going into that. This is my last point.
Endana Christmas?
What is Christmas?
Mattullavarodu parayunnathu Christmas.
It is to tell other people that is Christmas. The shepherds came and saw Jesus. They told other people what they had seen.
Praise the Lord.
They glorified and praised God. They praised God and they also told other people. You should not praise out of place. There was a pastor who was working, ministering among the cave people.
Okay.
When he was ministering in that place, he was working without any rest.
Correct.
This was a little olden time. He had to do a lot of journey during the Christmas. He bought a horse for his journey.
അപ്പോൾ തന്റെ വ്യാജ ക്രിസ്മസ് ദിവസം എല്ലാ വീട്ടിലും ഞാനൊരു മേരി ക്രിസ്മസ് പറയാൻ
വിചാരിച്ചു. He thought, yeah, I will go to every house and I will say Merry Christmas.
അപ്പോൾ കുതിരയെ നല്ലവണ്ണം ട്രെയിൻ ചെയ്തിട്ടുണ്ട്.
He had trained the horse very well.
Hallelujah പറയുമ്പോൾ കുതിര പോകണം.
When you say Hallelujah, the horse should go front.
Amen.
And the horse should stop there. And he gave a good training to his horse. And when you say Hallelujah and Stotram, yeah, the horse should really go in speed. On the daytime he woke up on Christmas, he got on his horse. He said Hallelujah. And when the horse heard, he started walking fast. And after some time he said Hallelujah, Stotram. And the horse started
running.
And running, he climbed on top of a mountain. And he was coming very quickly to a big hole. He said, Amen. And the horse stopped there. And he escaped. And he was very happy. And he, with the opening heart, started praising God. He said, Hallelujah, Stotram, with his heart. And the horse jumped. it was into the hole.
In the stotra stuti kudire odikkanalla
your praise the Lord and hallelujah is not to drive your horse.
Kudireke training odikkanalla hallelujah stotra.
It is not to give train to your horse.
Devante aaradhikkanalla hallelujah stotra.
You should be able to worship God and that's why you say. The last thing that I said was to give thanks to God. The horse did not know that he was giving thanks. He jumped into the hole.
It's
the pastor's legs and hands. We don't use in out of place areas that you give
training.
When you say hallelujah, it means that you praise the Yah, the God. You should praise the Lord. You should tell other people about it. And I told like this. You should go out and do the ministry. 2007, let us use for that. I'm not saying that you don't come for worship and only go outside. And she did not use that kind of a meaning. And she didn't say that you should go out and do the ministry but not come to the church. On the first day of the week, that is a day to worship God. You come and receive the strength in worship. And you collect all the strength from God. And the children of God, you worship together. You should come to worship God. Then you should go out and do the ministry. That is what she had meant by. We should all do that in our life.
And
praise God for Brother Ji. And whatever he told was he also got time because
of it.
He also is the one who works for the Lord. And he is saying the gospel calling Punjabis to his home. May the Lord bless his ministry. I remind you that don't skip the church worship and do all these things. On the first day of the week, this is a day to worship God. You come and worship here. You go and be a witness outside. You bring people to the church. One time a doctor was walking by the wayside. There was a dog that could not get up from the his legs were broken. What the doctor did, he got the dog to brought the dog to his home. And he bandaged with some splinters on the legs. And gave treatment to the dog. And that dog was alright and started walking again. And then he sent the dog away. But the dog is not going. This doctor is the one who made me walk when I was in a very bad situation. One day he saw that he could not see the dog. In the midnight, the dog is coming and scratching at the door of the house. When he opened the door, he has brought another dog to this home. And the other dog's leg was also broken. This dog has brought the other dog whose leg was broken. Today, you just think about it. Imagine that he has gone and got another dog to get the treatment because the doctor has done this. Do we have even that much of a
thing?
You have redeemed me from the deep
pain.
He has redeemed you. On this day of Christmas, I want to remind you about one
thing.
Opportunity to witness about the great good news about He has called you out of darkness to witness about His amazing life. 2007, let us give the message of the King. When God gives us an opportunity, 2007, let us really use that to glorify the Lord.
Thank you.
let me remind all the children here.
80% ആൾക്കാർക്ക് ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് സമ്മാനിച്ചു.
80% of your children I gave a gift on your birthday.
എന്നാൽ 2007 ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകില്ല.
2007 I am not planning to give any children any gift.
2007 സുവിശേഷം അറിയിക്കാൻ സമ്മാനം നിങ്ങൾ ഇങ്ങോട്ട് വരും.
You should give a gift to proclaim the gospel.
കമ്പൽസറി അല്ല.
It's not compulsory.
നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം.
On the day of your birthday.
ഡാഡിയോട് പറയാ.
Tell your daddy.
ഡാഡി എനിക്ക് ഒരു 100 സിഡി ഇറക്കണം.
Daddy, I need to bring out 100 CD.
എനിക്ക് അത് പാസ്റ്ററെ കൊണ്ട് ഏൽപ്പിക്കണം.
I need to give it to pastor uncle.
അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ
when he gives here
നിങ്ങളുടെ തലയിൽ കൈ വെച്ചിട്ട്
I will place my hand upon you.
ദൈവദാസന്മാരായ ഞങ്ങൾ അനുഗ്രഹിച്ച്
and the servants of God will bless your child.
നിങ്ങളുടെ പേര് 100 CD ഈ അമേരിക്ക മൊത്തം വിതരണം ചെയ്യും.
We are going to scatter 100 and 200 CDs all over the country. Let us give that year for the Lord. May the Lord bless us.